Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ൃപാദമൃതസ്യോനന്ദഗുണബോധോനന്ദശക്തിരനേകഭേദോപാസ്യശിഷ്ടഗുണശക്തിമത്വേന ഉപാസനം വിദിത്സന്നാഹ. അതേ ബ്രഹ്മത്തിന്റെ തന്നെ വിശിഷ്ടഗുണശക്തിമത്വേന ഉപാസനം, വിശിഷ്ട ഗുണങ്ങളോടുകൂടിയ ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഭാഗം. എങ്ങനെ ബ്രഹ്മം അനന്ത ഗുണവതോ അനന്തശക്തേഹി അനേകഭേദ ഉപാസ്യസ്യ, അത് അനന്ത ഗുണമുള്ളതാണ്, അനന്തശക്തിയുള്ളതാണ്, അനേക തരത്തിൽ അതിനെ ഉപാസിക്കാം. ഇതിനു മുമ്പ് ത്രിപാദശ്യാമൃതം ദേവി എന്ന് പറഞ്ഞത് അവിടെ ഗുണങ്ങളെല്ലാം നിഷേധിച്ചു. ഇവിടെ വീണ്ടും ആ ഗുണങ്ങളെല്ലാം ആരോപിച്ചുകൊണ്ട് ഉപാസനത്തെ വിരിക്കുന്നു. സർവമുഖലിതം ബ്രഹ്മത്ത ജലാനിധി ശാന്തോപാസീത, അത് വ്യാഖ്യാനിക്കുകയാണ്. സർവം സമസ്തം ഖലിതം വാക്യാലങ്കാരാർത്ഥം നിപാത. സർവം സമസ്തം ഖലു എന്നുള്ളതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു വാക്യ അലങ്കാര വാക്യത്തിനൊരു ഭംഗിക്ക് വേണ്ടി ചില ശബ്ദങ്ങൾ അതിൽ ഉപയോഗിക്കും. വാക്യത്തിന് അലങ്കാരം, ശബ്ദം കേൾക്കുന്നതിനുള്ള സുഖം, അതിനു വേണ്ടിയിട്ട് സർവം ഖലു ശബ്ദം അങ്ങനെ ഉപയോഗിച്ചതെന്നാണ് വാക്യ അലങ്കാരം എന്ന് പറയുന്നത്. ഇനി പാകം അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു വെച്ചാൽ വിശേഷമൊക്കെ അവിടെ ഇല്ല. പക്ഷെ പല വ്യാഖ്യാതാക്കളും പല അർത്ഥങ്ങളും കൽപ്പിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭാഷകാരൻ അച്ഛൻ്റെ സർവം ഖലു എന്ന് വെച്ചാൽ സർവം ഏവ, അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയും ആകാം, പക്ഷെ വിശേഷാർത്ഥം ഇല്ലെങ്കിലും തകരാറില്ല. ഇതം ജഗന്നാമരൂപ വികൃതം പ്രത്യക്ഷാദി വിഷയം ബ്രഹ്മ, നാമരൂപ വികൃതം, നാമരൂപത്തിൽ വികാരപ്പെട്ടിരിക്കുന്നത്, അതിന് പറയുന്നു പ്രത്യക്ഷാദി വിഷയം, പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഇതം, ഈ ജഗത്ത് എന്താണ്? ബ്രഹ്മ എന്നാണ് പറയുന്നത്. കാരണം ബൃഹത്തമത്വ ബ്രഹ്മ, ബ്രഹ്മശബ്ദം എന്തുകൊണ്ട് പ്രയോഗിച്ചു? ബൃഹത്തമത്വ അത് കാരണമാണ്, ആ കാരണത്തിൽ നിന്നാണ് ഈ ജഗത്തുണ്ടായത്, അതുകൊണ്ട് ഈ കാര്യം കാരണം തന്നെ. അതിന് സർവം ഖലിതം ബ്രഹ്മയുടെ അർത്ഥം ഭാഷ്യകാരം പറയുന്നു. ബ്രഹ്മമാകുന്ന കാരണത്തിൽ നിന്ന് ഈ ജഗത്തുണ്ടായി, കാര്യം കാരണം തന്നെ, കാര്യകാരണങ്ങൾക്ക് അനന്യത്വം, കാരണത്തിൽ നിന്ന് വേറിട്ട് കാര്യത്തിന് നിലനിൽപ്പില്ല. സർവം ഖലു ഇതം ബ്രഹ്മ, ഇത് തന്നെ വാസുദേവ സർവമിതി ഗീതയിൽ പറഞ്ഞത്. ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറയുന്നു ഇത് ആരംഭണം വികാരോ നാമധേയവും മൃത്യേത്യവ സത്യം, അവിടെ പറയുന്നത് തന്നെ. ഇതൊന്നും അർത്ഥവ്യത്യാസം. കഥം സർവസ്യ ബ്രഹ്മത്വിതാഹ തജ്ജലാൻ, തജ്ജലാൻ എന്ന് പറയുന്നത് ഭാഷകാരം വ്യാഖ്യാനിക്കുന്ന അത് മൂന്ന് പദങ്ങൾ കൂടി ചേർന്നുള്ള സമാസമായിട്ടാണ്, ഒറ്റപ്പദമായിട്ടാണ്. അതിനെ വിഗ്രഹിക്കുന്നത് തജ്ജം തല്ലം തദ്ദനം, അങ്ങനെ മൂന്നായിട്ട് ആണ് തജ്ജലാൻ ചേർത്ത് വന്നിരിക്കുന്നത് സമാസം വന്നപ്പോൾ. തജ്ജം അത് ജനനം സൃഷ്ടിയെ കാണിക്കുന്നു. തത് ലം ലയം അതിനെ കാണിക്കുന്നു, അത് ഭാഷകാലം വ്യാഖ്യാനിക്കുന്നു. തദ്ദന്നം നിലനിൽപ്പിനെ കാണിക്കുന്നു. അന പ്രാണനെ ജാ ജന്മാർത്ഥത്തിലുള്ള ധാതു, നീ ലയാർത്ഥത്തിലുള്ള ധാതു, അന പ്രാണിക്ക് പ്രാണനം ചേഷ്ട എന്നുള്ള അർത്ഥത്തിലുള്ള ധാതു. ഈ മൂന്ന് ധാതുക്കളിൽ നിന്നുള്ള മൂന്ന് ശബ്ദങ്ങൾ ആണ് തജ്ജം തല്ലം തദനം. അതിൽ നിന്ന് തജ്ജലാൻ എന്നുള്ള ശബ്ദം വന്നു, ജ്വലിക്കുക അങ്ങനെയെന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ തോന്നുമെങ്കിലും അതല്ല. തസ്മാത് ബ്രഹ്മണോ ജാതം തേജോപന്നാതിക്രമേണ സർവം. അതുമ്പ് പറഞ്ഞ ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തിൽ നിന്നും തേജോപന്നാതിക്രമേണ. ഇവിടെ അങ്ങനെ ഒരു ക്രമത്തെക്കുറിച്ച് പറയും. തേജോപന്ന ആക്രമത്തെ ത്രിവത്കരണം വളരെ പറയും. സൃഷ്ടിയെക്കുറിച്ച് തേജസ്സിൽ നിന്ന് ആരംഭിക്കും, ആകാശത്തിൽ നിന്നും പറയാറുണ്ട്. അങ്ങനെ സർവവും അതിൽ നിന്നാണ് ഉണ്ടായത്. അധഹത്തജം, അതുകൊണ്ട് ഇതെല്ലാം എന്താണോ അതിൽ നിന്നുണ്ടായതാണോ പരമാത്മാവിൽ നിന്നും സൃഷ്ടമാണ്. തഥാ തേനൈവ ജനനക്രമേണ പ്രതിലോമതയാ തസ്മിന്നൈവ ബ്രഹ്മണി ലീയതേ തദാത്മതയാ സൃഷ്ടിതേതി തല്ലം. ഇനി തല്ലം ആ ജനനക്രമേണ എങ്ങനെയാണ് ഉണ്ടായത്? പ്രതിലോമതയാ തിരിച്ച് ഇവിടെ പറഞ്ഞു തേജോപന്നാതിക്രമേണ തിരിച്ച് അന്നം അപ് തേജസ് അതാണ് പ്രതിലോമം. ആ രീതിയിൽ തസ്മിന്നേവ ബ്രഹ്മണി ലീയതയ ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ തഥാത്മതയാ ശിഷ്യതയെ ആ രൂപത്തിൽ ശേഷിക്കുന്നു. ഇത് തല്ലം. അതുകൊണ്ട് സർവം സർവം ബ്രഹ്മമാണ്, അത് തജ്ജമാണ് തല്ലമാണ്. ഇനി തഥാ തസ്മിന്നേവ സ്ഥിതികാലെ അനിതി പ്രാണിതി ചേഷ്ടതേ അതിൽ തന്നെ സ്ഥിതികാലത്തിൽ പ്രാണനം ചെയ്യുന്നു, ചേഷ്ടിക്കുന്നു, നിലനിൽക്കുന്നു. അതിൽ മൂന്ന് ധാതുക്കളുണ്ട്. ഇതെല്ലാം മൂന്നുണ്ട്. ജല്ലാൻ അന പ്രാണനെ അതിൻ്റെ ഒരു ഗുണം തദ്ദനം അതിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഏതിലാണ് സംഭവിക്കുന്നത്? ആ ബ്രഹ്മം അതിന് ഉപാസിക്കാൻ പറയണം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്ന ആ ബ്രഹ്മം അതിന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമായിട്ട് എന്താ ബന്ധം? പറയുന്നു ഏവം ബ്രഹ്മാത്മതയ തൃഷു കാലേഷു അവിശിഷ്ടം തദ്വ്യതിരേകീണ അഗ്രഹണ. മൂന്ന് കാലത്തിലും അത് ബ്രഹ്മസ്വരൂപം തന്നെ. സൃഷ്ടിയുടെ കാലത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നശിക്കും. ഈ കാലഘട്ടത്തിലും അത് ബ്രഹ്മം തന്നെ എന്നാണ്. സാധാരണ ജഗത്മിഥ്യ എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ അത് ബ്രഹ്മം. അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത്. ഉദാഹരണം പറയും, രജ്ജുവിലെ സർപ്പത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നു, പിന്നെ ഇവിടെ സർപ്പമില്ലല്ലോ, പിന്നെ ശേഷിക്കുന്ന രജ്ജു അതാണ് രജ്ജു. അതുപോലെ ഈ പ്രപഞ്ചത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എവിടെ സുഷുപ്തിയിലോ സമാധിയിലോ എവിടെയെങ്കിലുമൊക്കെ ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നു, അതാണ് ബ്രഹ്മം. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. ശൂല ഭാഷകാരൻ അങ്ങനെയാണ് പറയുന്നത്, ഈ കാണുന്ന ജഗത്ത് തൃഷുകാലേഷവും എല്ലാ കാലഘട്ടത്തിലും അത് സൃഷ്ടികാലത്തിനും സ്ഥിതികാലത്തിനും ലയകാലത്തിനും ബ്രഹ്മാത്മതയാ ബ്രഹ്മസ്വരൂപം തന്നെ. അങ്ങനെ പറയുന്നത് ദൈവത്തിനെതിരല്ല. ഈ കാണുന്ന ഈ പ്രപഞ്ചം ബ്രഹ്മസ്വരൂപം തന്നെ. എന്തുകൊണ്ട് കാര്യകാരണങ്ങൾക്ക് അനന്യതയുള്ളതുകൊണ്ട്. അതാണ് ബ്രഹ്മാത്മതയാ തൃഷുകാലേഷു അവശിഷ്ടം, ഒരേ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, നാശം എന്നുള്ള ഭേദങ്ങൾ കൊണ്ട് ബ്രഹ്മത്തിൽ ഭേദം വരുന്നില്ല. ആ തത്വം തന്നെയാണ് അവിടെ. അപ്പൊ സൃഷ്ടികാലത്തിനും ഇവിടെ ദ്വൈതമില്ല, സ്ഥിതികാലത്തിനും ദ്വൈതമില്ല, ലയകാലത്തിനും ദ്വൈതമില്ല. സർവം ഖലിതം ബ്രഹ്മ. തദ്വ്യതിരേകേണ അഗ്രഹണ, ബ്രഹ്മം വ്യതിരിക്തമായിട്ട് പ്രപഞ്ചമില്ല. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അത് ബ്രഹ്മം തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വേറെ തരത്തിലും വ്യാഖ്യാനം, ഇങ്ങനെ ബാധസമാനാദകളും സർവം ഖലിതം ബ്രഹ്മ. സർവം എങ്ങനെ ബ്രഹ്മമാകും? സർവം എന്ന് പറയുമ്പോൾ നാന ആയി, നാനാത്വം എങ്ങനെ ഏകമാകും? അതുകൊണ്ട് ആ നാനാത്വത്തെ അങ്ങ് നിഷേധിക്കും. നിഷേധിച്ചിട്ട് പിന്നെ ശേഷിക്കുന്ന എന്താ? അത് ബ്രഹ്മം. രജ്ജുവിലെ സർപ്പത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്നത് രജ്ജു. അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ, രണ്ടാമത് സർപ്പം കൂടെ ഇല്ല. രജ്ജുവിനെ കാണുമ്പോൾ സർപ്പത്തെ കാണാൻ കഴിയുന്നില്ല. അത് ഒരു തരത്തിൽ, അതൊരു പ്രക്രിയ അങ്ങനെ പറയുന്നു. ഇത് മറ്റൊരു പ്രക്രിയയാണ്. എന്താണ്? തൃഷുകാലേഷു അവിശിഷ്ടം, മൂന്ന് കാലത്തിലും എന്ന് പറഞ്ഞാൽ ആ സർപ്പത്തെ കാണുന്ന സമയത്തും നിഷേധിക്കണ്ട, അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് രജ്ജു തന്നെ. അതല്ലേ വാസ്തവം? കാരണം അവിടെ രണ്ടാമതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സർപ്പത്തെ കണ്ട സമയത്തും പിന്നീടായാലും ചിന്തിക്കുന്നു. സർപ്പത്തെ കണ്ട സമയത്തും അവിടെ സർപ്പം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അപ്പോഴും രജ്ജു തന്നെ. നിശ്ചയിച്ചതിന് ശേഷമല്ല. അതുപോലെ ഇവിടെ പറയുന്നു മൂന്ന് കാലത്തിലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും. അല്ലെങ്കിൽ ഇതേ പറയുന്നു വാസുദേവ സർവമിതി, ഇത് സൃഷ്ടമാകുമ്പോഴും ഇത് വിലയിക്കുമ്പോഴും അല്ല, ഇനി ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ആ ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? ഇത് അതിൽ നിന്ന് വേറിട്ടല്ല. അതാണ് അതിൻ്റെ കാരണത്തിൽ നിന്ന് കാര്യത്തിന് വേറിട്ട് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാമരൂപാത്മകമായിരിക്കുന്ന ഇത് അത് തന്നെ, ആ ബ്രഹ്മം തന്നെയാണ്. നാമരൂപങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഒരെണ്ണം അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ദ്വൈതികളും മറ്റും പറഞ്ഞ എന്താണ്? നാമരൂപങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അല്ല, അദ്വൈതി പറയുന്ന എന്താണ്? നാമരൂപങ്ങളെ നിഷേധിക്കാം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നാമരൂപങ്ങളെ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ സത്യമാണ്. അവിടെ ദ്വൈതവും അദ്വൈതവും തമ്മിലൊരു വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആത്യന്തികമായിട്ട് ആ വ്യത്യാസം തന്നെ ഇല്ല. ഒരു കൂട്ടർ പറയുന്നു നാമരൂപങ്ങൾ സത്യമാണ്, അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പാടില്ല, അംഗീകരിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? ആ നാമരൂപങ്ങൾ അനുഭവപ്പെടുമ്പോഴും അത് ആ ബ്രഹ്മം തന്നെ. അപ്പം നാമരൂപങ്ങളെ നിഷേധിക്കുന്നില്ലല്ലോ. നാമരൂപങ്ങളെ നിഷേധിക്കുന്നില്ല, അത് ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നില്ല. അവിടെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ പിന്നെ നാമരൂപങ്ങളെ നാമരൂപമായി കണ്ടാൽ പോരെ, എന്തിനതിനെ ബ്രഹ്മമെന്ന് പറയണം? അപ്പോൾ അതർത്ഥാത് അവിടെ നിഷേധം വരുന്നുണ്ടല്ലോ. നമ്മൾ കാണുന്ന നാമരൂപങ്ങളെ നാമരൂപമായിട്ടാണ്, ബ്രഹ്മമായിട്ടല്ല. നാമരൂപമായി തന്നെ അംഗീകരിക്കുക. പിന്നീട് നമുക്ക് പരിചയമില്ലാതെന്നായി പറയുക, ബ്രഹ്മം അത് പരിചയമുള്ളതല്ല, അതായി പറയുക. ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന് വിശേഷതയൊന്നുമില്ല. അവിടെ നാമരൂപങ്ങൾ ബ്രഹ്മമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? നാമരൂപങ്ങൾ അതിന്റെ കാരണസ്വരൂപമാണ്. എന്തായാലും ഇത് ശിഷ്ടമായതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അദ്വൈതിക്കോ അദ്വൈതിക്കോ ആർക്കും ഉണ്ടായതാണ് എന്ന് പറയും. കാരണം സൃഷ്ടി ജീവന്റെ നിരന്തരമായ അനുഭവമാണ്. ശിഷ്ടമായ ഈ നാമരൂപങ്ങൾ ഉണ്ടായതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കാരണം വേണം. കാരണം കൂടാതെ ഉണ്ടാകില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് കാരണം കൂടാതെ എപ്പോഴും വസ്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കാണുന്നില്ല. ഏതൊരു കാര്യവും കാരണത്തെ അപേക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു കാരണം വേണം. ശരി, ആ കാരണവും ഇതുമായിട്ടുള്ള ബന്ധവും കാര്യകാരണ ബന്ധവും ആ കാര്യം നാമരൂപം അതിന്റെ സ്ഥിതി എന്താണ്, കാര്യകാരണങ്ങൾക്ക് ഉള്ള ബന്ധം അതാണ്. സർവത്ര കാണുന്ന എന്താണ് താതാത്മ്യം അനന്യത്വം. മൃത്തിൽ നിന്നോ പാത്രം ഉണ്ടായാൽ അത് മൃത്ത് തന്നെ. അതുപോലെ ഇത് ഏത് കാരണത്തിൽ നിന്നാണ് ഉണ്ടായത്, ഇത് ആ കാരണം തന്നെ എന്ന് പറയും. അത് കാരണം തന്നെ എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ആ നാമരൂപങ്ങളെ നിഷേധിക്കുന്നു, വേറെ തരത്തിൽ നിഷേധിക്കുന്നില്ല. രണ്ടും സംഭവിക്കുന്നു. അതാണ് അവിടെ ദ്വൈതവുമായിട്ട് ഭേദമില്ല എന്ന് പറയുന്നു. ദ്വൈതികൾ പറയുന്ന എന്താണ്, നിഷേധിക്കാൻ പാടില്ല, പറയുന്നു നിഷേധിക്കുന്നില്ല. പാത്രത്തെ നിഷേധിക്കുന്നില്ല. പാത്രത്തെ നിഷേധിച്ചാൽ എന്താ എന്റെ താല്പര്യം, അത് മണ്ണ് തന്നെയെന്ന് പറയുന്നതാണ്. അതാണ് പാത്രത്തിന്റെ നിഷേധം എന്ന് പറയുന്നത്. മണ്ണ് തന്നെയെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഫലത്തിൽ നിഷേധം കൊണ്ട് എന്താ സാധിച്ചത്? നിഷേധം കൊണ്ട് സാധാരണ നിഷേധത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് അഭാവമാണ്. നമ്മൾ പറയുന്നു ഇത് അശ്വമല്ല എന്ന് പറയും. അശ്വമല്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതോ പശുവാണ് എന്ന് പറയും. അപ്പോൾ അവിടെ അശ്വത്തെ നിഷേധിക്കുക, അശ്വത്തിന്റെ അഭാവത്തെയാണ് സാധിക്കുന്നത്. നിഷേധം സാധാരണ ഭേദത്തെയാണ് ഉണ്ടാകുന്നത്. ഇത് അശ്വമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് എന്താണോ, അശ്വം വേറെ ഗോവ് വേറെ. അപ്പോൾ ഗോവിൽ നിന്ന് അശ്വത്തിന്റെ ഭേദത്തെ അറിയുന്നു, അശ്വത്തിൽ നിന്ന് ഗോവിന്റെ ഭേദത്തെ അറിയുന്നു. അതാണ് സാധാരണ നിഷേധം. പലതരത്തിലുണ്ട് നിഷേധം. സാധാരണഗതിയിൽ ആറ് തരത്തിലും നിഷേധാർത്ഥം വരുമെന്ന് പറയും. പൊതുവെ പറയുന്ന ഇതാണ്, നിഷേധം ഭേദത്തെ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അഭാവത്തെ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പറയും നിഷേധം ശൂന്യതയെ ബോധിപ്പിക്കുന്നു എന്നെല്ലാം പറയും. അത്തരത്തിലുള്ള ഒരു നിഷേധം പാടില്ലെന്നാ പറയുന്നു. അതാണ് ദ്വൈതികൾ പറയുന്നതിന്റെ താല്പര്യം. ഭേദത്തെ നിഷേധിക്കാൻ പാടില്ല, ഭേദത്തെ അംഗീകരിക്കണം, അതാണ് അവർ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്, കാര്യത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭേദത്തെ പറയുന്നില്ല. പാത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മണ്ണാണെന്ന് പറയുകയാണ്. ഒരു വസ്തുവിനവിടെ നിഷേധിക്കുന്നില്ല, പാത്രം മണ്ണ് തന്നെ എന്ന് പറയുകയാണ്. അപ്പൊ ഇത് അശ്വം പശുവല്ല എന്ന് പറയും പോലെയല്ല. പാത്രം മണ്ണ് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഭേദം, മറിച്ച് അവിടെ അഭേദം വരിക. അതാണ്. അപ്പോൾ നാമരൂപങ്ങളെ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവിടെ അദ്വൈതി അത് തന്നെ പറയുന്നു, നാമരൂപങ്ങളെ നിഷേധിക്കുന്നില്ല. നിഷേധിച്ചാൽ എന്താ എന്റെ താല്പര്യം, അത് അതിന്റെ കാരണം തന്നെ. അവിടെ ഭേദത്തെ സ്വീകരിക്കുന്നില്ല. കാര്യത്തിൽ നിന്നും കാരണം വേറെയല്ല എന്നേ പറയുന്നതിന്റെ താല്പര്യമുള്ളൂ. നിഷേധം വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു, അഭേദത്തിലെത്തിക്കുന്നു. അപ്പോൾ ഭേദത്തെ നിഷേധിക്കാൻ പാടില്ല എന്നാണ്, നിഷേധിക്കുന്നില്ല. മറിച്ച് നിഷേധത്തിലൂടെ എന്താ ഉദ്ദേശിക്കുന്നു, അതിന്റെ തത്വത്തെ പറയുന്നു. ഭേദത്തെയല്ല പറയുന്നത്, നിഷേധത്തെയല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് അതിന്റെ തത്വം. പാത്രത്തെ നിഷേധിച്ചാൽ അതിന്റെ തത്വത്തെ പറയുന്നത് എന്താണ്, അത് മണ്ണ്. അപ്പൊ നാമരൂപങ്ങളെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ തത്വത്തെ പറയുന്നു. നാമരൂപങ്ങൾ കാര്യമാണ്, അത് കാരണമാണ്. അങ്ങനെ പറയുന്നതിൽ ഭേദനിഷേധം വരുന്നില്ല. ദൈവികൾ കൽപ്പിക്കുന്നത് പോലെയുള്ള ഭേദനിഷേധം അവിടെ സംഭവിക്കുന്നില്ല. മറിച്ച് അഭേദത്തെ പറയുക. ഒരു തരത്തിൽ നമുക്ക് പറയാം എന്താണ്, നാം ഒരു ബംഗളം നിഷേധിക്കുന്നു. പക്ഷെ അത് സാധാരണ ധരിക്കും പോലെയല്ല നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തത്വത്തെ പറയുകയാണ്. ഒന്നാണ്, ഏകമാണ്. ബ്രഹ്മാത്മതയ കൃഷികാലേഷു അവിശിഷ്ടം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര മൂന്ന് കാലത്തിലും ഇത് ആ ബ്രഹ്മം തന്നെയാണ്. അതാണ് വാസുദേവ സർവമിതി എന്ന് പറയുന്നത്. അതിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശിഷ്ടം, ദ്വൈത വിശിഷ്ടമായ അദ്വൈതം എന്നും മറ്റും പറയും. പക്ഷെ ഇവിടെ പറയുന്നതിൻ്റെ ആവശ്യമില്ല. കാര്യകാരണങ്ങളുടെ ബന്ധം സ്പഷ്ടമാണ്. കാര്യം ആ കാരണം തന്നെ. നാമരൂപാത്മകമായിരിക്കുന്നത് ഏത് സമയത്ത്? നാമരൂപാത്മകമായി പ്രകടമായിരിക്കുമ്പോഴും അത് തന്നെ. ഇതിനെ നിഷേധിച്ചതിന് ശേഷമല്ല. ആ തത്വം എന്ന് പറയാൻ വേണ്ടിയിട്ട് സമാധിയിലോ സുഷുപ്തിയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. ജാഗ്രത തന്നെ ഇത് ആ തത്വം തന്നെ. വേറിട്ട് ഇതിനൊന്നും നിലനിൽപ്പില്ല. ആ കാരണം തന്നെ. അതിനാണ് മൃത്തിൻ്റെ സ്വർണത്തിൻ്റെ എന്ന ഉദാഹരണം പറയുന്നത്. അപ്പൊ അവിടെ ദ്വൈതം അദ്വൈതം എന്ന് പറയുന്ന ഭേദം ഇല്ല. അതാണ് പറയുന്നത് തൃഷുകാലേഷു വിശിഷ്ടം. അതാണ് മൂന്ന് കാലങ്ങളിലും എന്ന് പറയുമ്പോൾ നിഷേധിച്ചതിന് ശേഷമല്ല, നമ്മൾ നിഷേധിക്കാതിരിക്കുമ്പോഴും. അതെ, പാത്രത്തെ കണ്ടിട്ട് ഇത് പാത്രമല്ല മണ്ണാണ് എന്ന് നിഷേധിക്കാതിരുന്നാലും പാത്രമല്ല, അങ്ങനെ നിഷേധിക്കില്ല. അത് മണ്ണ് തന്നെ. നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് മണ്ണ് തന്നെ. അതിന് മണ്ണല്ലാതെ മറ്റൊന്നും ആയിരിക്കാൻ കഴിയില്ല. അത് പാത്രമാകുന്നതിന് മുമ്പും മണ്ണായിരുന്നു, പാത്രമായപ്പോഴും മണ്ണ് തന്നെ. ഇനി അത് പാത്രം നശിച്ചാലും മണ്ണ് തന്നെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അത് പാത്രമല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാലേ അത് മണ്ണാകുന്നില്ല. നിഷേധത്തെ ആശ്രയിച്ചില്ലാതെ നിലനിൽക്കുന്നു. ഇപ്പൊ ജഗൻ മിഥ്യ എന്ന് പറയുന്നത് ജഗത്ത് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തന്നെ ജഗൻ മിഥ്യയാണ്. നമ്മളതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല, മിഥ്യയാണ്. അപ്പോഴും അത് തന്നെ. സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് കയറ് തന്നെയാണ്. പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് തൃഷുകാലേഷു പ്രത്യേകം പറയുന്നത്. എപ്പോഴും അത് ബ്രഹ്മം തന്നെയാണ്. അല്ലാതെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന പോലെ ജഗന്മിഥ്യ, ജഗത്തിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട്, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ജഗത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ബ്രഹ്മം. അങ്ങനെയല്ല, ജഗത്തിനെ നിഷേധിക്കാതിരുന്നാലും ശേഷിക്കുന്നത് ബ്രഹ്മം തന്നെ. ബ്രഹ്മത്തെ സമർത്ഥിക്കാൻ വേണ്ടി ജഗത്തിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആ ജഗത്താ ബ്രഹ്മം തന്നെയാണ്.